Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പറയുന്നു, സ്വാമി, കൃതർയത സുഖം ലഭത്തെ സുഖം നിരതിശയും മക്ഷ്യമാണെന്ന് ലബ്ധവ്യം മയിരി മന്യത തഥാഭൂതി. പറയുന്നു, ആ യത്നവും ശ്രുതി പറയുന്നു, എപ്പോഴാണോ സുഖം ലഭിക്കുന്നത് അപ്പോ യത്നം ഉണ്ടാകുന്നു എന്നാണ്. അത് സുഖം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ യത്നം? യത്നം സുഖത്തിന് വേണ്ടിയാണ്. സുഖം കിട്ടി, ഇനി എന്തിനാ യത്നം? ആവശ്യമില്ലല്ലോ. ഒന്ന് ഭാഷകാരനെ രണ്ടു തരത്തിലും പറയുന്നു. അപ്പോ ഈ പറയുന്ന ശ്രവണാദി സാധനങ്ങൾ, നിഷ്ഠ, ശ്രദ്ധ, ഇതെല്ലാം കൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? ആത്യന്തികമായി സംഭവിക്കേണ്ടത് നാരദൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്, ശോക നിവൃത്തി. ശരി, ആ ആത്യന്തികമായ ശോക നിവൃത്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ, ഈ സാധനങ്ങൾ മുഴുകുമ്പോൾ അവനെന്തായിരിക്കും? ദുഃഖമാണോ സുഖമാണോ? സുഖമാണ്, അത് സുഖമാണ്. അത് ഈ അദ്വൈത സാധനയുടെ ഒരു പ്രത്യേകതയാണ്. അവിടെ കരച്ചിലും പിഴിച്ചിലും നെഞ്ചത്തടിയും ഒന്നുമില്ല. അങ്ങനെയുള്ള അഭ്യാസങ്ങളും ഒന്നും അവിടെ ഇല്ല. അവിടെ പരിപാടി സുഖമാണ്. നല്ല ചാപ്പാടൊക്കെ അടിക്കുക, വേദാന്തമൊക്കെ ശ്രവിക്കുക, പരിപാടി ആകെ മൊത്തത്തിൽ സുഖമുള്ള ഏർപ്പാടാണിതെന്നാണ് പറയുന്നത്. എന്നാ ഇവിടെ നാന് ശോചന്തി പണ്ഡിത, ഇവിടെ വിലാപമില്ല. വേറെ ഓരോ ഉപായങ്ങൾ മാർഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ട്, ഇവിടെ അതൊന്നുമില്ല. എന്തുകൊണ്ടാണോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. കരഞ്ഞിട്ടെന്താ കാര്യം? തന്റെ ലക്ഷ്യം തന്നെ ശോക നിവൃത്തിയാണ്. എന്താ ശോക നിവൃത്തി? ശോകത്തിലൂടെ തന്നെ സാധിക്കണമെന്ന് തന്നെ നിർബന്ധമുണ്ടോ? അതില്ലണ്ടോ? സമത്വം യോഗിച്ചതേ ചർച്ച ചെയ്തതാണോ? അവിടെ സമത്വമാണ്, അവിടെ പിന്നെ കരച്ചിൽ നിന്ന് സ്ഥാനമില്ല. പലർക്കും അത് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. പലരും ഇത് കരയാതെ എങ്ങനെ കാര്യം സാധിക്കും? കരഞ്ഞു സാധിച്ചോ വേണ്ടെന്ന് പറയുന്നില്ല. ഇവിടെ പറയുന്ന അദ്വൈത സാധന, അവിടെ കരച്ചിലില്ലെന്നേ പറയുന്നു. ആരും കരയില്ലെന്ന് പറയുന്നില്ല. നിർബന്ധമുള്ളവർക്ക് കരയാം, അതിനുകൊണ്ട് സ്വാതന്ത്ര്യം. ആ മറ്റേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, കരയണമെന്ന് പറഞ്ഞു. വിരോധമില്ല. ഇവിടെ അതല്ല, ഈ പുസ്തകത്തിൽ പറയുന്നത് കരയുണ്ടെന്ന്. ഇത് സമ്മതമാണോ എങ്കിൽ കരയാതിരിക്കും. പറയുന്നു, സ്വാമി, കൃത്രിയത സുഖം ലഭതേ, ഇത് സുഖമുള്ള പരിപാടി എന്നാണ്. ഒന്ന്, നാരദനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ശോക നിവൃത്തിയാണ്. ആ ശോക നിവൃത്തിക്ക് വേണ്ടി ആ ഒരു പ്രതീക്ഷയുണ്ട്. ഇതിന്റെ ഇവിടെ കരയേണ്ട കാര്യം എന്താണ്? ആത്മാവിനെ കുറിച്ച് കേട്ടാൽ എന്താണ്? ആരെങ്കിലും ഞെട്ടി കരഞ്ഞു പോകും. കരയേണ്ട കാര്യം എന്ത് പറഞ്ഞിട്ട് ഇവിടെ കരയുന്നു? ഈ പറയുന്നതിൽ കരയാൻ എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി, കരയാം. ഞാനും കൂടെ കരയാം, ഒരുമിച്ച് കരയാം. പക്ഷെ ഇവിടെ കരയാനുള്ള ഒരു കാര്യം പറയുന്നില്ല. ആത്മാവ് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ്. പിന്നെ അതിന് പറയുന്നത് എന്താണ്? ശ്രവണ മനനാദി സാധനങ്ങൾ. എന്റെ ഇടയ്ക്ക് കരയാൻ എവിടെയാ സമയം? ഇതിനില്ല. കരയുന്ന വഴികളുണ്ട്. ചിലർക്ക് കരഞ്ഞേ മതിയാവും. ഇപ്പോഴും ഇങ്ങനെ കണ്ണീര് വരുന്ന ഒരു അസുഖമാണെന്നാ പറയുന്നു. പലരും ഇങ്ങനെ കരയുന്നതായിട്ട് ഞാൻ ബലമായിട്ട് കരയാൻ നോക്കിയിട്ടുണ്ട്, നടന്നിട്ടില്ല. കരയാൻ തുടങ്ങുമ്പോൾ ചിരി വരും. ഇന്നിങ്ങനെ കരയുന്നു. ഇവിടെ അത് പറയുന്നില്ല. ഇവിടെ സുഖത്തെ കുറിച്ചാണ് പറയുന്നത്. സുഖം ഒരു സാധനയാണ്. സുഖം ലഭിക്കുന്നതിനുള്ള സാധനം സുഖമാണ്. അദ്വൈതത്തെ സംബന്ധിച്ചാണ്. ഭക്തിശാസ്ത്രം മറ്റുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഞാനും കരയും. നിങ്ങളോട്. ഇവിടെ അതല്ല, അദ്വൈതത്തെ സംബന്ധിച്ച് പറയണം, അത് പ്രത്യേകം മനസ്സിലാക്കും. സാവികൃതർ യഥാ സുഖം ലഭതേ സുഖം നിരതിശയും മക്ഷ്യമാണ് ലഭ്യം മന്യതേ തഥാഭവതി. അതാണ് ഇത് ആത്യന്തികമായ ശോകനിവൃത്തിയാണ്, ദുഃഖനിവൃത്തിയാണ്, സമത്വമാണ് എന്നറിയുമ്പോ അത് സുഖമാണ്. അത് സുഖത്തിന്റെ വഴിയാണ്. എന്താ സുഖം കൊണ്ട് കരഞ്ഞൂടെ എന്ന് ചോദിക്കും. സുഖം ഉണ്ടെങ്കിലും കരയാന്ന്, അതാണ് ഞാൻ പറഞ്ഞ പഴയ സുഖക്കെടുക്കുന്നത്. കരഞ്ഞേ തീരൂ, അതിന് സുഖമായാലും ശരി ദുഃഖമായാലും ശരി എന്തായാലും കരയണം, സുഖമായാലും കരയണം. അത് പറഞ്ഞത് രോഗമാണ്. ഇവിടെ പറയുന്നു നിരതിശയം ലബ്ധേമ്യം മയേരി മന്യേരി. എപ്പോഴാണോ നിരതിശയമായ ആനന്ദം, നമ്മൾ സ്ഥിതപ്രജ്ഞനെ കുറിച്ചത് ചർച്ച ചെയ്തപ്പോ അവിടെ ചർച്ച ചെയ്താണ് ആനന്ദത്തെ കുറിച്ച്. അത് ആണ് നേടേണ്ടത് എന്ന് കരുതുമ്പോ എന്ന് പറയുന്ന സുഖന്റെ പതേ ഒരു സുഖം ഉണ്ടാകുന്നു. തഥാഭവതി, അപ്പോ അതിനുവേണ്ടി അത് പ്രാപിക്കേണ്ട, അതാണ് എന്റെ ലക്ഷ്യം, പരമായി പ്രാപിക്കേണ്ടത് ആനന്ദമാണ്. ഭൂമ ഇവിടെ പറയും അല്പത്തിൽ സുഖമില്ല, അതിനാണ് സുഖം എന്നറിയുമ്പോ ആ സുഖപ്രാപ്തിക്കുള്ള സാധനയിലാണ്, ശ്രവണാദി സാധനയിലാണ്. അവിടെ തന്നെ ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നും പിന്നെ ചിലര് ഈ കരയുന്നവര് തന്നെ ഇങ്ങനെ ആധ്യാത്മികമായി സഞ്ചരിക്കുന്നവരെന്നെ ചിലർ കരയാറുണ്ട്. കരയുന്നവരെന്നെ വാസ്തവത്തിൽ അവർ കരയുന്നത് അവരുടെ ഉള്ളിലുള്ള ഭാവം കൊണ്ടൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് പഴയ ചില വിചാരങ്ങളും ഓർമ്മകളൊക്കെ വരുമ്പോഴാ കരഞ്ഞു പോകും. അതായിരിക്കും കരയിപ്പിക്കുന്നത്. കരയുന്നവരിടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും, അപ്പൊ എന്തെങ്കിലും ദുഃഖിക്കേണ്ട കാര്യങ്ങളാണ്, അപ്പൊ കരയും. ഇവിടെ കരയേണ്ട കാര്യങ്ങൾ, ഇവിടെ സമത്വമാണ്, സമത്വം യോഗയുക്തി. സുഖദുഃഖേ സമയം കൊടുക്കുക, അങ്ങനെ സാധന സാധ്യവും അത് തന്നെ. യഥാ ദുഷ്ടഫലസുഖാകൃതി തഥൈഭാവി നാസുഖം ലബ്ധ കരോതി. പറയുന്നു ദുഷ്ടഫലസുഖ, ഇവിടെ യത്നം എന്ന് പറയുന്നത് ദുഷ്ടമായ ഫലം സുഖഫലത്തെ ഉണ്ടാകുന്നു. ശ്രവണാദി സാധനകളിൽ മുഴുകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫലമായ സുഖം ദുഷ്ടഫലമാണല്ല, മരിച്ചതിന് ശേഷം കിട്ടുന്നതാണ്. ഇനി നാളെ ഒരു ദിവസം മുക്തി നേടുന്നു, അതിനപ്പുറം ആ പിറ്റേ ദിവസം മുതൽ സുഖം കലണ്ടറിൽ മാർക്ക് ചെയ്യാം, ഇന്ന് മുക്തിയായി, നാളെ മുതൽ സുഖം, ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി അടുത്ത വർഷം. അങ്ങനെ ഇല്ല, അങ്ങനെ മാർക്ക് ചെയ്ത് ഇന്ന് സുഖം തന്നെ. ദുഷ്ടഫല കൃതി യത്നം പറയുന്നു, യത്നം ഈ മാർഗത്തിൽ ഉള്ള യത്നം, ശ്രവണാദി സാധനകൾ, ശ്രദ്ധ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖം എന്ന് പറയുന്ന അവിടെ പ്രത്യക്ഷം തന്നെ. തഥൈഹാവി നാസുഖം ലബ്ധ കരോതി. ഈ ശ്രവണാദി സാധനകളിലും ഇതൊക്കെ ഫലം ദുഃഖമാണെങ്കിൽ പിന്നെ ഇതാരാ ചെയ്യാൻ പോകുന്നു? ഈ സാധനങ്ങൾ മുഴുകുന്നു, ഫലം ദുഃഖമാണ്, കരയുകയാണെങ്കിൽ പിന്നെ ഇതിനാരും ഇങ്ങനെപ്പെടും. ഇവിടെ കരയാൻ വേറെ എന്തെല്ലാം ഉണ്ട്? ഇതിന്റെ പേര് കരയേണ്ട കാര്യം എന്തോന്നു? കരയാതിരിക്കാനാ ഇതിൽ വരുന്നു. പിന്നെ ഇവിടെയും കരയുകയാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? എന്നാലും ചിലർ കരയുന്നതോ അതിന് സമാനം നേരത്തെ പറഞ്ഞു, അത് രോഗമാണ്, ഇതിന് കരയേണ്ട കാര്യമില്ല എന്നാണ്. പിന്നെ അസുഖം ലബ്ധ കരോതി. ഇവിടെ എന്താണ് സാധന, എന്താണ് ഫലം എന്നുള്ളത് വ്യക്തമാണ്, ഇതിന് വ്യക്തതയുണ്ട്. അദ്വൈതത്തിന്റെ വിശേഷതാണ് അത്, ഒരു നിഗൂഢ ശാസ്ത്രമല്ല. കുണ്ടലിനി എന്നോ മറ്റെന്തെങ്കിലും സമാധിശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ നിഗൂഢതകളൊന്നും ഇവിടെ ഇല്ല. ഉള്ളത് ഉള്ളതുപോലെ നേരെ പറയുന്നു, ഇത് ഇന്നതാണ്, ഇതിത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് ഇത്ര മാത്രമാണ്, രണ്ടു തരത്തിലും മനസ്സിലാക്കും. എന്ന് പറയുന്നു ഈ മാർഗത്തിൽ ദുഷ്ടഫലമാണ്. അതിന് യത്നം ചെയ്താൽ അത് സ്വാഭാവികമാണല്ലോ. ഇന്ദ്രിയ സമയവും മനസ്സിന് ഏകാഗ്രത ശ്രവണാദി സാധനങ്ങളും മുഴുകുന്നു, അയാൾക്ക് സുഖം തന്നെയാണ്. അസുഖം കൊണ്ട് വീണ്ടും അതിലയാൾ മുഴുകും. ദുഃഖം ഉണ്ടാകുന്നതിന് ഇത് കളഞ്ഞിട്ട് വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോയിട്ടോ, ആവശ്യമില്ലാത്ത ഇടാകൂടങ്ങളിലൊക്കെ ചെന്ന് ചാടി ദുഃഖിച്ചിട്ട് പിന്നെ അതിന് ഇതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ താമസിച്ചാലും ശരി, വീട്ടിൽ താമസിച്ചാലും ശരി, ആശ്രമത്തിൽ പോയി താമസിച്ചാലും ശരി, വേണ്ടാതെ ഇനങ്ങൾക്ക് പോയാൽ ദുഃഖിക്കും. ഞാൻ ആത്മീയം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ പറയുന്ന രീതിയിൽ ശ്രദ്ധ തുടങ്ങിയ സാധനങ്ങളിൽ ദുഷ്ടഫലമാണ്. അതുകൊണ്ട് ഭവിഷ്യതപി ഫലം ലബ്ധ എത്തിച്ചത്, ഇനി വരാൻ പോകുന്ന ഫലം എന്താണോ, പൂർണമായ ശോകം നിവൃത്തി. അത് നേടിയിട്ടില്ല, അത് നേടിയെന്ന് പറയുന്നതിനും തകരാറൊന്നുമില്ല. അതുപോലെ അങ്ങ് പറയുകയാണ്, നേടിയതുപോലെ നേടിയിട്ടില്ല. കാരണം ഈ മാർഗവും സുഖമാണ്. നമ്മളിത് കർമ്മയോഗത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും സ്ഥിരീകരിക്കാൻ ദുഃഖത്തിന് സ്ഥാനമില്ല. നമ്മുടെ ഭാവനയിലുള്ള സുഖങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല. അത് രണ്ടിനും ഉപരിയാണ്. തദുദ്ദേശ്യ പ്രവൃത്തി യുഗത്തെ, ഇവിടെ ആരും ദുഃഖത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, ശോകനിവൃത്തിക്ക് വേണ്ടി തന്നെയാണ്. ശോകനിവൃത്തിക്കുള്ള മാർഗത്തിന് ശോകമില്ല. നാരദൻ സനത്കുമാരന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടാ ചെല്ലുന്നു, എന്റെ ശോകത്തിന്റെ മറുകര കടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശോകമുണ്ടല്ലോ, വലിയൊരു കടലായിട്ടാണല്ലോ, സംസാര സാഗരം എന്നൊക്കെയല്ലേ പറയും. ശരിയായ വഴിക്കല്ല സഞ്ചരിക്കുന്നെങ്കിൽ ഇത് സാഗരം തന്നെയല്ലേ. ശരിയായ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തദുദ്ദേശ്യ പ്രവൃത്തി, ആ ശോക നിവൃത്തി ഉദ്ദേശിച്ചായിരിക്കും പ്രവൃത്തി. ആ മാർഗത്തിലും ശോകമില്ല. അത് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങുന്നതിന്, നാനു ശോചന്തി പണ്ഡിത. നാരദനോട് ദുഃഖിച്ചപ്പോ പണ്ഡിതനാണോ? അല്ലല്ലോ. ആ പാണ്ഡിത്യത്തിന് ഇത്രയും ഗ്രന്ഥജ്ഞാനൊന്നും വേണ്ട, ശാസ്ത്രജ്ഞാനൊന്നും വേണ്ട. അത് ഇതാനും കൃത്യാദിഷു ഉത്തരോത്തരേഷു സത്യസ്വയമേ പ്രതിഭാസതീതി തദ്വിജ്ഞാനായ പൃഥക്കാരി പ്രാപ്തം തദ്വിധമുച്ചതി സുഖം വിജിജ്ഞാസമിത്യാദി സുഖം ഭഗവോ വിജിജ്ഞാസ അഭിമുഖീഭൂതായ ആഹ. കൃത്യാദികൾ ഇതിലൊന്നും വിടാൻ പാടില്ല എന്നാണ്. എല്ലാം വേണം, ശ്രവണാദികൾ വേണം, കൃത്യ വേണം, ശ്രദ്ധ വേണം, അതുപോലെ തന്നെ സുഖവും വേണം. സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും സമാധാനം എന്ന് പറയും, സമാധാനം വേണം എന്ന് പറയും. ആ സമാധാനവും മനസ്സിൽ നിലനിർത്തണം. ഇത് ഈ പറയുന്ന സുഖം തന്നെ അവിടുത്തെ സമാധാനം എന്ന് പറയുന്നത് സാധന രൂപത്തിൽ. ആ സമാധാനം ഉണ്ടെങ്കിൽ വേറെ നടക്കത്തില്ല. അതിനും അതും അറിയേണ്ടതാണ്, എന്താണ് സമാധാനം എന്നുള്ളത്. അതില്ലാതെ നടക്കത്തില്ല, സമാധാനം ഇല്ലാതെ നടക്കത്തില്ല. ഇല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ദുഃഖത്തിന്റെ വഴിക്കൊക്കെ പോകുന്നത്. ചില അദ്വൈത ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പറയും എന്താണ്, ഒരു മുമുക്ഷു തലയിൽ തീ പിടിച്ചതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയും. അതുപോലെ പൊള്ളണമെന്നുള്ള അർത്ഥത്തില് ഇതിനുള്ള നിഷ്ഠയെ സൂചിപ്പിക്കുകയാണ്. അതാണ് നേരത്തെ നിഷ്ഠ എന്ന് പറയുന്നത്. അത് ദുഃഖത്തിന്റെ സൂചകമല്ല, നിഷ്ഠയുടെ സൂചകമാണ്. ഇത് ഓരോന്നിനും അവിടെ യത്നം ആവശ്യമാണ്. സമാധാനം നിലനിർത്തുന്നതിനുള്ള യത്നം വേണം മനസ്സിൽ. അത് എന്താ സമാധാനം നിലനിർത്തുന്നതിന്, ദുഃഖത്തിന് അടിമപ്പെടാതെ നോക്കണം, ക്ലേശങ്ങൾക്ക് മനസ്സ് അടിമപ്പെടാതെ നോക്കണം. അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ യത്നം കൊണ്ട് നേടിയെടുക്കണം. അതിനുള്ള പ്രവൃത്തികൾ ചെയ്യണം. അതിൻ്റെ ആവശ്യമാണ്. അതാണ് അതിന് യത്നം ആവശ്യം വരുന്നത്. സമാധാനം തനിയെ വരും ഭാഷ്യകാരൻ പറയുന്നില്ല. പ്രത്യേകം പറയുന്നു, അത് ഇതാണ് കൃത്യാദിഷു ഉത്തരേഷു സസ് കൃത്യാദി ബാക്കിയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സത്യം സ്വയമേവ പ്രതിഭാസതേ ഇതി, സത്യം വെളിപ്പെട്ടോളും എന്ന് കരുതി ഇന്നത്തെ വിജ്ഞാനായ പൃഥക് എന്താകാര്യ, ഇനി ഒന്നും ചെയ്യണ്ടെന്ന് കരുതരുത്. ഓരോന്നിനും അതിൻ്റെതായ വിജ്ഞാന പര്യന്തമുള്ള കാര്യങ്ങൾക്ക് അതാതിന്റെ നിലയിലുള്ള യത്നം ആവശ്യമാണ് സുഖത്തിന്. ഇതി പ്രാപ്തം തഥാ ഇതം വിച്ചതി സുഖം വിജ്ഞാസിതമാണ്. ഇവിടെ ഈ സുഖം എന്ന് പറയുന്നത് പരമാർത്ഥ സുഖം എന്ന് പറയുന്നത് സത്യമാണ്. ആ പരമാർത്ഥ സുഖത്തിന് വേണ്ടി ഉള്ള യത്നം അത് സാധന ചോദിക്കില്ല. ആത്മാവ് ആനന്ദ സ്വരൂപമാണ്, താൻ ആനന്ദ സ്വരൂപമാണ്, ഇനിയിപ്പം ആനന്ദത്തെ പ്രാപിക്കാൻ. ആത്മാവ് ആനന്ദ സ്വരൂപമാണെങ്കിലും താനിപ്പോ ദുഃഖമാണല്ലോ അനുഭവിക്കുന്നത്. അപ്പൊ അവിടെ പ്രാപിക്കേണ്ട ഒരു ആനന്ദമുണ്ട്, അതാണ് സമാധാനം. യോഗ്യതയായിട്ട് പറയുന്നത് യോഗ്യതയാണ്. അപ്പൊ ശ്രവണാദികളെ പോലെ തന്നെ ആ നിഷ്ഠ ഉള്ളതുപോലെ തന്നെ ഈ യോഗ്യതയിലും നിഷ്ഠ വേണം സുഖത്തിലും. അതുകൊണ്ട് സുഖം മനസ്സിലാക്കണം. ആ സുഖത്തെ മനസ്സിലാക്കി ആ വലിയ സുഖം എന്താണ് ഭൂമ. അങ്ങനെ പറഞ്ഞ ആ സുഖത്തിലൂടെ വലിയ സുഖത്തിലെത്തിക്കുകയാണ്. ഈ ചെറിയ സുഖത്തിലൂടെ വലിയ സുഖം. ഈ ശ്രവണാദി നിഷ്ഠ അത് സമാധാനം സത്വത്തിൽ നിന്ന് ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. സത്വത്തിൽ നിന്ന് ജ്ഞാനം, സത്വത്തിൽ നിന്ന് സുഖം, ജ്ഞാനത്തിൽ നിന്ന് സുഖം എന്നെല്ലാം പറയുന്നത് ഇതിനനുസരിച്ചിട്ടാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പറയുന്ന ശ്രവണാദികളിൽ ഒരാൾക്ക് വിവേകം ഉണ്ടാകുമ്പോൾ അയാൾക്ക് സുഖവും ശാന്തിയും ശാന്തിയും അധികരിച്ചതി എന്നൊക്കെ അവിടെ പറഞ്ഞില്ല. അതാണ് ഇവിടെ സുഖം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം പറയുന്നു. സുഖം ഭഗവത് ജിജ്ഞാസ, ശരി ഞാൻ അതിന് ശ്രമിക്കാം. സമാധാനമായിട്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കാം. ഇനി എന്താണ് പ്രാപിക്കേണ്ടതെന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു ക്രമത്തിന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു ക്രമമുണ്ട്, ഒരു സൂക്ഷ്മമായ ക്രമം. അത് പറഞ്ഞപ്പോ അടുത്ത് പറയുന്നു, യോ വൈ ഭൂമ തത് സുഖം നാത്വേ സുഖമസ്തി ഭൂമൈവ സുഖം ഭൂമാത്വേവ വിജിജ്ഞാസിത വീതി ഭൂമാനം ഭഗവോ വിജിജ്ഞാസ ഇതി. യോ വൈ ഭൂമ മഹൻ നിരതിശയം ബഹ്വിധി പര്യായ തത് സുഖം ഭൂമ. ഭൂമൻ എന്ന് പറയുന്ന ശബ്ദമാണ് മകാരാന്ത ശബ്ദം എന്ന് പറയുന്നത്. ഭൂമ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അപൂർവമായ ശബ്ദമൊന്നുമില്ല. മഹത്ത് എന്ന് പറയുന്നത് നിരധിശയം എന്ന് പറയാം, ബഹു എന്ന് പറയാം, പര്യായം. ഭൂമ എന്ന് തന്നെ പറയുന്നില്ല. മഹത്ത് എന്ന് പറഞ്ഞാൽ യോ വൈ മഹത്, ഏതാണോ മഹത്തായത് അതാണ് സുഖം, അതാണ് നിരതിശയ സുഖം. തത്സുഖം തത്വ അർവാക് സാധിശയത്വ അല്പം, അതിന് മുമ്പുള്ള തന്നെ അല്പമാണ് ആ പരമമഹത്. അതിന് മുമ്പ് എന്തൊക്കെയുണ്ടോ അതന്നെ, അതിനു മുമ്പുള്ള സുഖവും അല്പസുഖമാണ്. അത് തസ്മിൻ അല്പേ സുഖം നാസ്തി, അതുവരെയുള്ള ഈ അല്പത്തിൽ ഒന്നും സുഖമില്ല. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ. തുച്ഛമായ ഇതിൽ സുഖമുണ്ട്, പക്ഷെ ആ സുഖമില്ല, ആ മഹത് സുഖമില്ല. എന്താണ് വിജ്ഞാനത്തിലൂടെ എത്തിച്ചേരുന്ന ആ സുഖമില്ല അതില്ല ഇവിടെ. അല്പസ്യ അധിക തൃഷ്ണ ഹേതുത്വ, എന്താ അങ്ങനെ പറയാൻ കാരണം പറയുന്നു. ഇവിടെ നമ്മുടെ അനുഭവത്തിൽ തന്നെ കാണുന്ന എന്താണ്, ഒരു ചെറിയ സുഖം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വലിയ സുഖ ആഗ്രഹത്തിന് ഹേതുവാകും, അത് തന്നെ ഹേതുവാകും. ഒരു ചെറിയ സുഖാനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം തന്നെ ഹേതുവാകുന്നു വലിയൊരു സുഖാനുഭവത്തിന് വേണ്ടി. അപ്പോൾ ഇനി ഈ വഴിക്ക് ഇതിലും വലിയ സുഖം എത്രമാത്രം നേടാമെന്ന് ചിന്തിക്കുന്നു ആണ് പറയുന്നത്. ഈ ചെറിയ സുഖം ഒരു സുഖമല്ല, അതിനെ സുഖമെന്ന് പറയാൻ വയ്യ, കാരണം അത് വലിയ സുഖത്തിന് ആശിപ്പിക്കുന്നു. ഇവിടെ പറയുന്ന വലിയ സുഖത്തെ കുറിച്ചാണ്. കൃഷ്ണാച ദുഃഖബീജം, അങ്ങനെ ആശിപ്പിക്കുമ്പോഴോ ആ സുഖ ഉപായങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ദുഃഖം വന്നിയാണ്, വേണ്ടാത്തത് വന്നിയാണ്. അതാണ് കൃഷ്ണ, സുഖ ആശയാണ് കൃഷ്ണ, പക്ഷെ അത് ദുഃഖബീജമായി തീരുന്നു. സുഖാശയ്ക്ക് ഹേതുവായ എന്ത് സുഖം തന്നെ, ചെറിയൊരു സുഖം കിട്ടിയപ്പോഴാണ് സുഖാശയം ഉണ്ടായത്, ഇനിയും വലിയ സുഖം. അത് നമ്മൾ കൃഷ്ണ എന്ന് പറയുന്നു. ഫലത്തിലെവിടെ അത് ദുഃഖ കൊണ്ടെത്തിച്ചു. അപ്പോ ഈ സുഖ അന്വേഷണം സുഖ ആശയിലൂടെയുള്ള സുഖാന്വേഷണം, സുഖത്തെക്കുറിച്ചുള്ള ആശ, അതിനെ തുടർന്ന് വരുന്ന ആ സുഖാന്വേഷണം അത് ദുഃഖത്തിലെത്തിക്കും. ഭൗതികാന്വേഷണം ആത്മീയ അന്വേഷണത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ദുഃഖബീജം സുഖം ദുഷ്ടം ജുരാദി ലോകേ, ഇവിടെ ദുഃഖത്തിന് ഹേതുവായി തീരുന്ന എന്തോ അതിനെ സുഖമെന്ന് പറയാൻ പറ്റത്തില്ല. ജ്വരം ദുഃഖത്തെ ഉണ്ടാക്കുന്നു, പനിയും മറ്റും അസുഖം രോഗമെന്ന് മനസ്സിലാക്കും. എന്താ അത് സുഖത്തിന് ഹേതുവാണോ അല്ലല്ലോ. അതുപോലെ ഏതാണോ ദുഃഖത്തിന് ഹേതുവാകുന്നത് അത് സുഖമല്ല. അങ്ങനെയാണെങ്കിൽ ഈ അല്പസുഖം അത് വലിയ സുഖത്തിന് ആശയമുണ്ടാക്കി ഫലത്തിൽ ദുഃഖത്തിൽ ചെന്ന് ചാടി, അതുകൊണ്ട് ഈ സുഖം എങ്ങനെ സുഖമാവും? അതുകൊണ്ട് പറയുന്നു ഈ സുഖം സർവമേവ വിവേകിന, ആ വിവേകികളെ സംബന്ധിച്ചിടത്തോളം ഈ അല്പസുഖം അതും ദുഃഖഹേതുവായതുകൊണ്ട് അതിനെ സുഖമായി കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് നിരതിശയ സുഖത്തിന്റെ ഹേതുവിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ സാധനങ്ങൾ. തസ്മാത് യുക്തം നാൽപ്പേ സുഖമൊക്കെ, അതുകൊണ്ട് ഈ അല്പസുഖ സുഖമല്ല, അതിന് സുഖമില്ല, പരമമായ സുഖത്തിൽ എത്തിക്കുന്നതേതോ അത് സുഖമായിരിക്കും. അതാണ് സാധന. എന്താണ് ആ പരമമായ സുഖം? അതോ ഭൂമൈവ സുഖം, അസുഖം ആ മഹത്താണോ? അത് ക്ഷുദ്രമല്ല അല്പമല്ല. കൃഷ്ണാദി ദുഃഖ ബീജത്വ അസംഭവാ ഭൂമിന, അതെന്തുകൊണ്ട് പരമസുഖം എന്ന് പറയുന്നു? അവിടെ കൃഷ്ണയില്ല, അല്പസുഖം കൊണ്ട് മനസ്സിൽ ഉയരുന്ന കൃഷ്ണയില്ല, ഇനിയും വലിയ സുഖത്തെ പ്രാപിക്കണമെന്നുള്ള ആ കൃഷ്ണ അവിടെ ഇല്ല. മറിച്ച് ഇതെല്ലാം അവസാനിച്ചു, ആ സുഖേച്ഛ കൃഷ്ണകളെല്ലാം അവസാനിച്ച് മനസ്സ് ശാന്തമായി, മനസ്സ് സ്വസ്ഥമായി, മനസ്സിന്റെ സ്ഥിരമായ ശാന്തി സനാപരമായ മഹത്തായ സുഖം, ആ സുഖത്തിനുള്ള ഉപായമായിട്ടാണ് പറയുന്നത് ശ്രവണാദി സാധനങ്ങൾ. ആ സുഖത്തെ സ്വീകരിക്കുക, ആ പരമമായ സുഖം എങ്ങനെ അത് പറഞ്ഞു നോക്കുക, വിജ്ഞാനം കൊണ്ട് സാധിക്കേണ്ടതാണ്. വിജ്ഞാനം വരെ പോകണം, വിജ്ഞാനത്തിൽ എത്തുന്നതുവരെയുള്ള സാധനങ്ങളിലൂടെ സഞ്ചരിക്കും. ആ മാർഗം സുഖമുള്ള മാർഗമാണ്. അതിലൂടെ ഹുമ ആ സുഖത്തെ പ്രാപിക്കുന്നു. അതും നമ്മുടെ സങ്കല്പത്തിലുള്ള സുഖമൊന്നുമല്ല, നമ്മുടെ സങ്കല്പത്തിലുള്ള സുഖം സാധിശയ സുഖമാണ്. ഒരു ചെറിയ സുഖത്തിൽ നിന്ന് ഒരു വലിയ സുഖത്തിലേക്ക്, അതിൽ നിന്ന് വലിയ സുഖത്തിലേക്ക്, അങ്ങനെ ഏറ്റക്കുറച്ചുള്ള ഒരു സുഖമാണ് അത്. ആ സാധിശയത്തിന് ഉപരിയായിട്ടുള്ള നിർദ്വന്ദ്വമായ ഒരു സുഖത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ എന്താ ശോക തരണത്തിലുള്ള മാർഗമെന്നുള്ള വ്യക്തമാക്കി കൊടുക്കുകയാണ്. ദുഃഖം നിവർത്തി തടഞ്ഞു ശോകം എന്ന് പറഞ്ഞ് എന്താണെന്നുള്ള വ്യക്തമാക്കുന്നു. എന്താണ് ഏത് സുഖമാണ് ആ ശോകത്തെ തരണം ചെയ്യിപ്പിക്കുന്നത്, അതിനുള്ള വഴി എന്താണ്, എന്താണ് ഇവിടുത്തെ ആനന്ദം, അത് പറയുകയാണ്. ഇനി അതിനെ വിശദീകരിക്കും എന്താണ് അസുഖം. ഇനി സുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കാട് കയറാതിരിക്കാൻ അതിനടുത്ത് നിർവചിക്കുകയാണ് അസുഖത്തെ. അതിന്റെ രീതിയിലാണ്, ഇന്ന രീതിയിലാണ് എന്നടുത്ത് പറയും. എങ്ങനെയായിരിക്കും അസുഖം? എത്ര നാണ്യ പശ്യതി നന്ദി ശൃണോതി നന്ദി വിജാനാതി സഭൂമാ അഥ എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി തദൽപം യോ വൈ ഭൂമ തദമൃതം അഥ യദൽപം തദ്മർത്യം സഭഗവ കസ്മൻ പ്രതിഷ്ഠിതൈതി ശ്രീമഹിമ്മിനി യദിവ നമഹിമ്മിനീതി.